യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. നസ്രയത്തിലായിരുന്ന യോസഫും മറിയയും പേർവഴി ചാർത്തുവാൻ ബേത്ലഹേമിൽ വന്നപ്പോൾ യേശു അവിടെ ജനിച്ചു. 8 ദിവസം തികഞ്ഞപ്പോൾ ഈ ചോരക്കുഞ്ഞിനെയും കൊണ്ട് മറിയ ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. മറ്റേതൊരു കുഞ്ഞും പോലെ മാത്രമായിരുന്നു യേശു കുഞ്ഞും ഇരുന്നിരുന്നത്. പാവപ്പെട്ട കുടുംബത്തിൽ പിറന്നിരുന്നു എന്ന് മാത്രം. എന്നാൽ അവനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ആകെ ഒരു വ്യത്യാസം. അവനെ കൈകളിലെടുക്കുവാനും സ്തോത്രഗീതങ്ങൾ ആലപിക്കുവാനും ചിലർ മുമ്പോട്ട് വന്നു. മറ്റ് കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു കുട്ടി. നമുക്ക് അതുതന്നെ ഒന്ന് നോക്കാം. എന്താ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം മുതലാണല്ലോ നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. 21 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. 21-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേർ വിളിച്ചു. പ്രസവത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഒരു സ്ത്രീ അശുദ്ധയായിട്ടാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു പാപി എന്ന നിലയിൽ മറിയയും യഹോവയുടെ സന്നിധിയിൽ യാഗം കൊണ്ടുവരേണ്ടതായി വന്നു. അവൾ പറഞ്ഞതുപോലെ മറിയയും ഒരു രക്ഷകനെ ആവശ്യമുള്ളവളായിരുന്നു. തൻ്റെ പാട്ടിൽ അതാണല്ലോ മറിയം പറഞ്ഞത്. തനിക്കും ഒരു രക്ഷകനെ ആവശ്യമുണ്ടായിരുന്നു. 22, 23, 24 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, മോശയുടെ ന്യായപ്രമാണപ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. യോസഫും മറിയയും കുറുപ്രാവിനെയാണ് യാഗം കഴിക്കാൻ കൊണ്ടുപോയത്. അത് അവരുടെ ദരിദ്രാവസ്ഥയാണ് തെളിയിക്കുന്നത്. യാഗം മറിയയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു, ശിശുവിന് വേണ്ടിയുള്ളതല്ല. യേശു യാതൊരു യാഗവും കഴിച്ചതായി നമുക്കറിയില്ല. അങ്ങനെ യേശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ ചെന്നപ്പോൾ ഉണ്ടായ സംഭവമാണ് നാം തുടർന്ന് കാണുന്നത്. 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ആ സംഭവങ്ങളിൽ ഒന്ന് നാം കാണുന്നു. യെരുശലേമിൽ ശിമ്യോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ടുചെന്നപ്പോൾ അവനവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥ അനുസരിച്ച് പരിച്ഛേദന കഴിപ്പിക്കുവാൻ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ ശിമ്യോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗത്താൽ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ രക്ഷയെ അവൻ കാണുമെന്ന് ദൈവം ശിമ്യോന് വാഗ്ദത്തം കൊടുത്തിരുന്നു. അവൻ എന്താണ് കണ്ടത്? അവൻ ഒരു ശിശുവിനെയാണ് കണ്ടത്. സുഹൃത്തെ, രക്ഷ എന്നതൊരു വ്യക്തിയാണ്, താങ്കൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയല്ല. രക്ഷ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു അത്രേ. ഒന്നുകിൽ അവൻ താങ്കൾക്കുണ്ട്, അല്ലെങ്കിൽ ഇല്ല. താങ്കൾക്ക് അവനിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. ആശ്രയിക്കുകയോ ആശ്രയിക്കാതിരിക്കുകയോ ആകാം. രക്ഷയാകുന്ന ക്രിസ്തു താങ്കളിൽ ഉണ്ടോ? ശിമയോൻ ഒരു ഗീതം ചൊല്ലുന്നതായിട്ടാണ് അടുത്തതായി നാം കാണുന്നത്. 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണു കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഭൂമിശാസ്ത്രപരമായ രീതിയിൽ ഒരു പ്രത്യേക സ്ഥലവുമായി പരിമിതമായ ബന്ധം മാത്രമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ പ്രസ്താവനയാണിത്. ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ കാഴ്ചപ്പാട് പരിമിതമായിരുന്നു. എങ്കിലും ലോകത്തിൻ്റെ രക്ഷകനായി തീരേണ്ടവനെ അവൻ കണ്ടു. ദൈവവചനത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പുതിയ നിയമത്തെ സംബന്ധിച്ചുള്ള അത്ഭുതകരമായ വസ്തുത ഇതാണ്. ഒരു പ്രത്യേക ജനത്തിനു വേണ്ടി നൽകിയതെങ്കിലും വാസ്തവത്തിൽ ഇത് സർവ്വലോകത്തിനും വേണ്ടിയുള്ളതാണ്. ലോകത്തിലെ മറ്റു മതങ്ങളെ നോക്കിയാൽ അവ സാധാരണയായി പ്രത്യേക ജനത്തിനു വേണ്ടിയോ ജാതിക്കു വേണ്ടിയോ ഉള്ളതാണെന്ന് കാണുവാൻ കഴിയും. എന്നാൽ ക്രിസ്തു ആകട്ടെ ലോകത്തെല്ലാടവുമുള്ള സകല ജനത്തിനും വേണ്ടി രക്ഷകനായിട്ടാണ് വന്നത്. 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമ്യോൻ അവരെ അനുഗ്രഹിച്ചു. അവൻ്റെ അമ്മയായ മറിയയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. ഗ്രീക്ക് പുതിയ നിയമത്തിൽ യോസഫും അവൻ്റെ അമ്മയും ആശ്ചര്യപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. അവൻ്റെ അപ്പനും അമ്മയും എന്നല്ല. രക്ഷകനെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു വലിയ വില മറിയയ്ക്ക് കൊടുക്കേണ്ടി വന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവൻ മരിക്കുന്നത് കാണുമ്പോഴും അവൾ വലിയ വില കൊടുക്കുകയത്രേ ചെയ്തത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് അനേകരെ കർമ്മോന്മുഖരാക്കിയിട്ടുണ്ട്. കലാകാരന്മാർ ചിത്രം വരയ്ക്കുകയും കവികൾ അതിനെക്കുറിച്ച് പാട്ടുകൾ എഴുതുകയും ചെയ്തിരിക്കുന്നു. എഴുത്തുകാരും പ്രസംഗകരും ആ സന്ദർഭത്തെ വാക്കുകളിൽ കൂടി വർണ്ണിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ സഹതാപ മനസ്ഥിതിയോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപകടകരമായ കാര്യമാണ്. ആരുടെയെങ്കിലും സഹതാപം കാംക്ഷിച്ചുകൊണ്ടല്ല ക്രിസ്തു മരിച്ചത്. അവന് താങ്കളുടെ സഹതാപമല്ല, വിശ്വാസമാണ് ആവശ്യം. യേശുക്രിസ്തു ക്രൂശിങ്കലേക്ക് യാത്ര ചെയ്തപ്പോൾ ചില സ്ത്രീകൾ കരയുവാൻ തുടങ്ങിയതായി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പിന്നീട് നാം വായിക്കുന്നുണ്ട്. യേശു തിരിഞ്ഞ് അവരോട് ഇപ്രകാരം പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. യേശുവിന് വേണ്ടി പൊഴിക്കുവാൻ കണ്ണുനീർ താങ്കളുടെ പക്കലുണ്ടെങ്കിൽ അത് താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും വേണ്ടി സൂക്ഷിച്ചു കൊള്ളുക. യേശുവിന് വേണ്ടി കരയേണ്ട ആവശ്യമില്ല, കാരണം അവന് താങ്കളുടെ സഹതാപമല്ല, താങ്കളുടെ വിശ്വാസമാണ് ആവശ്യം. അതെ, ആശ്രയം. എങ്കിലും മറിയ തകർന്ന ഹൃദയത്തോടെയാണ് ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് യേശു മരിക്കുന്നതിനെ നോക്കിക്കണ്ടത്. അവളുടെ കഷ്ടതകൾക്ക് താങ്കളുടെ രക്ഷയുമായോ അവളുടെ യാതനകൾക്ക് അവളുടെ രക്ഷയുമായോ യാതൊരു ബന്ധവുമില്ല. അവൾ യേശുവിൻ്റെ അമ്മയായിരുന്നു. അവളാണ് അവനെ ലോകത്തിലേക്ക് കൊണ്ടുവരികയും വളർത്തുകയും ചെയ്തത്. അവൻ അവളുടെ മകനായിരുന്നു. ആ ബന്ധമാണ് വേദന അനുഭവിക്കാൻ അവളെ ഇടയാക്കിയത്. യേശു ക്രൂശിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് സ്ത്രീയെ നിന്റെ മകൻ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുവല്ലോ. വേറൊരാൾക്കും യേശുവുമായി ഇല്ലാത്ത ഒരു മാനുഷികമായ ബന്ധം അവൾക്കുണ്ടായിരുന്നു. അത് വാസ്തവമാണ്. അവളുടെ അമ്മ എന്ന നിലയിലാണ് അവൾ കഷ്ടത അനുഭവിച്ചത്. ആ സമയത്ത് ശിമയോന്റെ പ്രവചനം നിവൃത്തിയായി. അവളുടെ പ്രാണനിൽ കൂടെയും വാൾ കടന്നു. ഇനിയും വേറെ ഒരു ഗീതമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ആശേർ ഗോത്രത്തിൽ ഹനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകിയുണ്ടായിരുന്നു. അവൾ കന്യകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ഹന്നായും ശിമയോനെ പോലെ ദൈവീക കൂട്ടായ്മയിൽ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവളായിരുന്നു. അവളുടെ മശിഹായായ തൻ്റെ പുത്രനെ തിരിച്ചറിയുന്നതിനുള്ള വിവേകം ദൈവം അവൾക്ക് നൽകി. അവൾ നന്ദി കരേറ്റി. അവളുടെ ഗീതം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അതൊരു സ്തുതിഗീതമായിരുന്നു എന്നതിൽ സംശയമില്ല. ഇവിടെ ഹന്ന ആശേർ ഗോത്രത്തിൽപ്പെട്ട അംഗമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ജീവിതത്തിലെ അടുത്ത സംഭവം മിസ്രയീമിലേക്കുള്ള യാത്രയായിരുന്നു എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് ഈ സംഭവം വിട്ടുകളഞ്ഞിരിക്കുകയാണ്. ഓരോ സുവിശേഷവും എഴുതപ്പെട്ടതിൻ്റെ ഉദ്ദേശം ഭിന്നമായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. വിശുദ്ധ മത്തായി യേശുക്രിസ്തുവിനെ രാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ലൂക്കോസ് ആകട്ടെ അവനെ പൂർണ്ണ മനുഷ്യനായി ചിത്രീകരിക്കുന്നു. വിദ്വാൻമാരുടെ സന്ദർശനം രേഖപ്പെടുത്തുന്നത് ലൂക്കോസിന്റെ ഉദ്ദേശത്തോട് യോജിക്കുന്നതല്ലായിരുന്നു. ഗ്രീക്കുകാർ താല്പര്യപ്പെട്ടിരുന്ന ഒരു യഥാർത്ഥ മനുഷ്യനെയല്ല, ഒരു രാജാവിനെ അന്വേഷിച്ചാണ് വിദ്വാൻമാർ വന്നത്. ഈ കാര്യത്തിലും അവൻ തൻ്റെ ഉദ്ദേശം എപ്രകാരമാണ് പൂർത്തീകരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. 39-ഉം 40-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറേത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻമേലുണ്ടായിരുന്നു. ലൂക്കോസ് പൂർണ്ണ മനുഷ്യനെയാണ് യേശുക്രിസ്തുവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ശിശുരോഗ വിദഗ്ധൻ എന്ന നിലയിലും ഡോക്ടർ ലൂക്കോസ് യേശുവിനെ കാണുന്നു. ദൈവകൃപ ഈ ബാലൻ്റെ മേൽ ഉണ്ടായിരുന്നതിനാൽ യേശുക്രിസ്തു ശാരീരികവും ആത്മീകവും മാനസികവുമായി വളർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് അടുത്തതായി നാം കാണുന്നത്. ഒരു ശിശു ചികിത്സാ വിദഗ്ധനായതിനാൽ ഒരു ബാലൻ എന്ന നിലയിൽ യേശുവിൽ താല്പര്യം ഉള്ളതുകൊണ്ടാണ് ലൂക്കോസ് അപ്രകാരം ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒട്ടും തെറ്റായിരിക്കില്ല. യേശുവിന് 12 വയസ്സായിരുന്നപ്പോഴത്തെ ഒരു സംഭവം ലൂക്കോസ് അവൻ്റെ ബാല്യകാലത്തിൽ നിന്ന് എടുത്തു കാണിക്കുന്നു. യേശുവിൻ്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ചിലർ യേശുവിൻ്റെ ജീവിതത്തിലെ ഈ കാലഘട്ടത്തെ നിശബ്ദ വർഷങ്ങൾ എന്ന് വിളിക്കുന്നു. അവ നിശബ്ദമായ വർഷങ്ങളായിരുന്നു എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പഴയ നിയമ തിരുവചന ഭാഗങ്ങൾ കൊണ്ട് ഈ വർഷങ്ങൾ നിറയ്ക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൂക്ഷിച്ചു നോക്കണമെന്ന് മാത്രം. യേശുവിന് 12 വയസ്സുണ്ടായിരുന്നപ്പോൾ സംഭവിച്ച ഒരു പ്രത്യേക സംഗതിയാണ് ലൂക്കോസ് വിശദമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 41-45 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാട്ടെ. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. മറിയയും യോസഫും ഒരു സാധാരണക്കാരായ വ്യക്തികളായിരുന്നു. അവർ സാധാരണക്കാരനായ ആരോഗ്യമുള്ള കുട്ടിയെ വളർത്തുകയായിരുന്നു. അവൻ തികച്ചും സാധാരണക്കാരനായ ബാലനായിരുന്നു. ആ കാലത്ത് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ടാണ് സഞ്ചരിച്ചിരുന്നത്. യെരുശലേമിൽ നിന്ന് യാത്ര പുറപ്പെടേണ്ട സമയം വന്നപ്പോൾ ഗലീലയിലേക്ക് പോകുന്നവരെല്ലാം യെരുശലേമിന് വടക്കുള്ള ഒരു ചെറിയ പട്ടണത്തിൽ ഒരുമിച്ച് കൂടി. അവിടെ വെച്ചാണ് അവർക്ക് യേശുവിനെ നഷ്ടപ്പെട്ടത്. യേശു എവിടെയെന്ന് ഒരുപക്ഷെ യോസഫ് ചോദിച്ചിരിക്കും. അതിന് മറിയ ഉത്തരമായി, നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ലേ ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞു. അവർക്കറിയാവുന്നവരുടെ ഇടയിലെല്ലാം അവൻ അവരെ തിരഞ്ഞു. കണ്ടുപിടിക്കാൻ കഴിയാതെ അങ്ങനെ അവർക്കവനെ നഷ്ടമായി എന്ന് മനസ്സിലായപ്പോൾ അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ 3 ദിവസം യേശുവിനെ അന്വേഷിച്ച് നടന്നു. അവർ അവനെ എവിടെയാണ് കണ്ടത് എന്നാണ് നിങ്ങളുടെ വിചാരം? അവൻ ദേവാലയത്തിലായിരുന്നു. 46-50 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അവൻ്റെ വാക്ക് കേട്ടവർ എല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ടവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവനവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അവസാനം മറിയയും യോസഫും യേശുവിനെ ദേവാലയത്തിൽ കണ്ടു. അപ്പോൾ അവൻ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുമായിട്ടാണ് കണ്ടത്. അവർക്കുത്തരം പറയുവാൻ കഴിയാത്ത ചോദ്യങ്ങളായിരുന്നു അവൻ ചോദിച്ചത് എന്ന് കരുതാവുന്നതാണ്. അവരാകട്ടെ അവൻ്റെ ഉത്തരത്തിൽ അത്ഭുതപ്പെട്ടു പോയി. യേശുവിനപ്പോൾ 12 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വസ്തുത ഓർക്കേണ്ടതാണ്. മറിയയും യോസഫും യേശുവിനോട് അല്പം കോപിഷ്ഠരായി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. യേശു അവരോട് പറഞ്ഞതോ, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ്. അപ്പോൾ യോസഫ് അവൻ്റെ അപ്പനായിരുന്നെങ്കിൽ അടുത്ത് വന്നിട്ട് കോപത്തോടെ, എന്തടാ നീ ചെയ്യാൻ പോകുന്നത്? ഇവിടെ യെരുശലേമിൽ, പ്രത്യേകിച്ചും ഈ ദേവാലയത്തിൽ ആശാരിപ്പണി തുടങ്ങാൻ പോവുകയാണോ എന്ന് ചോദിക്കുമായിരുന്നല്ലേ. അല്ല, അവൻ്റെ പിതാവ് യോസഫല്ല, യേശു തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ സമയത്ത് അവൻ ആരാണെന്നും അവൻ്റെ വേല എന്താണെന്നും വ്യക്തമായി മറിയയ്ക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ ഈ കാര്യങ്ങളെല്ലാം അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. 51-ഉം 52-ഉം വാക്യങ്ങളിൽ കാണുന്നത്, പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. യേശു അവൻ്റെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഇക്കാലത്ത് ശ്രദ്ധാർഹമായ കാര്യമാണ്. യുവജനങ്ങൾ എതിർപ്പും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ ബാലൻ, അതെ ദൈവപുത്രനായ യേശു, അവൻ്റെ മാതാപിതാക്കന്മാരെ അനുസരിച്ച് അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന വസ്തുതയത്രേ. യേശുവിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തെക്കുറിച്ച് ലൂക്കോസ് ഇവിടെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് നൽകുന്നു. അവൻ ജ്ഞാനത്തിൽ മുതിർന്നു, അത് മാനസിക വളർച്ച കാണിക്കുന്നു. തുടർന്ന് വളർച്ചയിൽ മുതിർന്നു, ശാരീരിക വളർച്ച കാണിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ മുതിർന്നു, ആത്മീയ വളർച്ച കാണിക്കുന്നു. മനുഷ്യരുടെ കൃപയിൽ മുതിർന്നു, സാമൂഹ്യമായ വളർച്ചയത്രേ ഈ കാണിക്കുന്നത്. യേശുക്രിസ്തു എല്ലാ നിലയിലും ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു. അവൻ്റെ വളർച്ചകൾ തന്നെ അത് വ്യക്തമാക്കുന്നു. ഒരു ശിശുവായി വന്നു പിറന്ന യേശുവിനറിയാമായിരുന്നു എല്ലാ വിധത്തിലും വളരേണ്ടതുണ്ട് എന്ന്. നാമൊക്കെ 2 പ്രാവശ്യം ജനിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മാതാക്കളിൽ നിന്നും ജനിച്ചവരാണല്ലോ. നമുക്കെല്ലാം ഒരു ജന്മദിനമുണ്ടല്ലോ. ചിലരുടെ ജന്മദിനം ജനുവരി മാസം 29-ാം തീയതി ആകും. മറ്റു ചിലർക്ക് ഫെബ്രുവരി മാസം 29 ആകും. അതുപോലെ ഏതെങ്കിലും തീയതി 5 വയസ്സുള്ള കുട്ടിയേക്കാൾ വലുപ്പത്തിലും അറിവിലും വളർച്ചയിലും എല്ലാം മുന്തിയവനായിരിക്കും 10 വയസ്സുകാരൻ എന്ന് കണ്ടുപിടിക്കുവാൻ പ്രയാസമില്ലല്ലോ. ശാരീരികമായി വളരുവാൻ കുട്ടികളും പ്രായമുള്ളവരും എല്ലാം വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കണം. ആരോഗ്യമുള്ളവരായിരിക്കുവാൻ ശരിയായ ഭക്ഷണം ശരിയായ അളവിൽ കഴിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ശരീരത്തിന് വേണ്ട വ്യായാമം കൊടുക്കണം. പേശികൾ വളരുവാൻ വ്യായാമം ആവശ്യമാണല്ലോ. മാനസിക വളർച്ചയ്ക്ക് പഠനവും ആവശ്യമാണ്. എന്നാൽ ഇതിലെല്ലാം ഒരു കാര്യം മറക്കരുത്, ജനിക്കാതെ ആർക്കും വളരുവാൻ സാധ്യമല്ല. ആദ്യം നടക്കേണ്ടത് ജനനമാണ്, ജനനം. യേശു പിന്നീട് പറഞ്ഞ ഒരു വസ്തുത എന്തെന്നാൽ, മനുഷ്യർ വീണ്ടും ജനനം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും ജനിക്കുക എന്നാൽ ദൈവഭവനത്തിലേക്ക് ജനിക്കുക എന്നാണ് അർത്ഥം. ഇത് സാധ്യമാകുന്നത് ദൈവം തൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നതിനാലും ക്രിസ്തു നമുക്ക് വേണ്ടി നിർവഹിക്കുവാൻ വന്നതിനെ അംഗീകരിക്കുന്നതിനാലുമാണ്. അത് അവൻ നമ്മുടെ ശിക്ഷ വഹിച്ചുകൊണ്ട് മരിച്ചു എന്നതാണ്. നാം വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ദൈവഭവനത്തിലെ ശിശുക്കളാകുന്നു നാം. അതുകൊണ്ട് നാം വളരേണ്ടതുണ്ട്. ആത്മീയമായി വളരുവാൻ നാം കഴിക്കേണ്ട ആഹാരം ദൈവവചനമാകുന്നു. നമ്മുടെ ആത്മീക ആഹാരമായ ദൈവവചനം നാം വായിക്കേണ്ടതുണ്ട്. ദൈവവചനം നാം പഠിക്കേണ്ടതുണ്ട്. അവിടുത്തെ സാന്നിധ്യമാകുന്ന ശുദ്ധവായു അനുഭവിക്കുവാൻ കഴിയുന്നത് പ്രാർത്ഥനയിലൂടെ നാം അവനോട് സംസാരിക്കുമ്പോഴാണ്. യേശു കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതാണ് നമ്മുടെ ആത്മീക വ്യായാമം. അതെ സുഹൃത്തെ, നാം വളരേണ്ടതുണ്ട്. ആത്മീകമായി ഓരോ ദിവസവും വളരേണ്ടതുണ്ട്. വളർച്ചയില്ലാത്ത ഒരു കുഞ്ഞ് മാതാപിതാക്കൾക്ക് ഭാരമായിരിക്കുന്നത് പോലെ ആത്മീക വളർച്ചയില്ലാത്ത ഒരു ദൈവപൈതലിനെക്കുറിച്ച് ദൈവം ദുഃഖിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ശാരീരികമായും മാനസികമായും സാമൂഹ്യമായും ആത്മീയമായും വളരണം എന്ന് നാം ആഗ്രഹിക്കുന്നത് പോലെ ദൈവവും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ആത്മീയ വളർച്ച എങ്ങനെയുണ്ട്? തൃപ്തികരമാണോ? ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കാറുണ്ട്? ദൈവഹിതം അനുസരിക്കുന്നത് ജീവിതത്തിലെ ഒരു പതിവാകുന്നുണ്ടോ? അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? അതെ, ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നാം വളരെയധികം ആരോഗ്യമുള്ള തൻ്റെ കുഞ്ഞുങ്ങളായിരിക്കണമെന്നത്രേ. ആരോഗ്യമില്ലാത്ത നിത്യരോഗിയായ ഒരു കുഞ്ഞിനെക്കുറിച്ച് തൻ്റെ മാതാപിതാക്കൾ ദുഃഖിക്കുന്നത് പോലെ, അങ്ങനെയുള്ളൊരു കുട്ടി മാതാപിതാക്കൾക്ക് ഭാരമായിരിക്കുന്നത് പോലെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളർച്ചയില്ല എങ്കിൽ, മുരടിച്ച അവസ്ഥയാകുന്നുവെങ്കിൽ, നമ്മുടെ സ്നേഹവാനായ പിതാവ് അതേക്കുറിച്ച് ദുഃഖിക്കും. അതെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ വളരേണ്ടതുപോലെ വളരുന്നുണ്ടോ? അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം.